ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഏഴാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരി സന്ദർശിക്കും. വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനത്തിൽ ഏർപ്പെടും. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ഡൽഹിയിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ജലം പാഴാക്കുന്നതിനെതിരെ നടപടികൾ ശക്തമാക്കി. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബ്രിട്ടീഷ് പാർലമെന്റ് പിരിച്ചുവിട്ടു. തെരഞ്ഞെടുപ്പ് ജൂലൈ 4. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ജൂൺ 1 57 മണ്ഡലങ്ങളിലാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രചാരണം അന്തിമഘട്ടത്തിൽ എത്തിനിൽക്കെ റാലികളും പൊതുസമ്മേളനങ്ങളുമായി രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ സജീവമായി രംഗത്തുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലുമായി 904 സ്ഥാനാർത്ഥികളാണ് ഏഴാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുത്തു. ബിജെപി നേതാവും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് ഉത്തർപ്രദേശിലെ ഖുഷിനഗർ, റോബർട്ട്ഗഞ്ച്, ചന്ദൌലി മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഒഡീഷയിലെ ബലാസോറിൽ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. പഞ്ചാബിലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി ഷിംല പാർലമെന്റ് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തും. ആർജെഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ബീഹാറിലെ പാടലിപുത്രയിലാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുക. എസ്പി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ഏഴാംഘട്ട തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 13 വീതവും, പശ്ചിമബംഗാളിൽ 9, ബീഹാറിൽ 8, ഒഡീഷയിൽ 6, ഝാർഖണ്ഡിൽ 3, ഹിമാചൽ പ്രദേശിൽ 4, ചണ്ഡിഗഡിലെ 1 ലോക്സഭാ മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 4 എല്ലാ ഘട്ടത്തിലെയും വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളുടെ അവലോകനം സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 21 പോയിന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള അവലോകനമാണ് പൂർത്തിയാക്കിയത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കേന്ദ്രങ്ങളിലും അഗ്നിരക്ഷാ സൌകര്യങ്ങളും ഫയർഫോഴ്സിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. ജീവനക്കാർക്കുള്ള ആദ്യഘട്ട പരിശീലനം പൂർത്തിയായി. അവസാനഘട്ട പരിശീലനം ജൂൺ 1 നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വൈകുന്നേരം 4:30 അദ്ദേഹം കന്യാകുമാരി ഹെലിപാഡിൽ എത്തിച്ചേരും. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലെ മണ്ഡപത്തിൽ ധ്യാനത്തിൽ മുഴുകും. ശനിയാഴ്ച വൈകുന്നേരം കന്യാകുമാരിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം തുടർന്ന് ഡൽഹിക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് ഉച്ചമുതൽ വൈകുന്നേരം 5 വരെയും ജൂൺ 1 ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 7 വരെയുമാണ് ഗതാഗത നിയന്ത്രണം. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. മുൻപ് പ്രതീക്ഷിച്ചതിനേക്കാൾ 2 ദിവസം മുമ്പാണ് സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇക്കുറി എത്തുന്നത്. കേരള തീരത്ത് ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാല മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ചാല, തമ്പാനൂർ, ഇടപ്പഴഞ്ഞി, ഗൌരീശപട്ടം, വട്ടിയൂർക്കാവ്, പാറ്റൂർ തുടങ്ങിയിടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറുകയും ചെയ്തു. കിള്ളിയാർ, കരമനയാർ, ആമയിഴഞ്ചാൻ തോട് എന്നിവ കരകവിഞ്ഞൊഴുകി. ജില്ലയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 66 പേരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കനത്ത മഴയെയും വെള്ളപ്പൊക്കത്തെയും തുടർന്ന് കോട്ടയം ജില്ലയിൽ 398 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇന്നലെ കോട്ടയത്ത് 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നതോടെ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 17. കോട്ടയം, മീനച്ചിൽ, വൈക്കം മേഖലകളിലാണ് ക്യാമ്പുകൾ തുറന്നത്. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴയിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. ശക്തമായ മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കാരണം കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പമ്പ മണിമല ആറുകളിലെ ജലനിരപ്പ് ഉയരുന്നതാണ് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്ക ഭീഷണിക്ക് കാരണം. എറണാകുളം ജില്ലയിൽ ഇന്നലെ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കളമശ്ശേരി, കാക്കനാട്, ഇടപ്പള്ളി ഉൾപ്പെടെയുള്ള നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. കളമശ്ശേരി ഭാഗത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും മധ്യ ഇന്ത്യയിലും നിലനിൽക്കുന്ന ഉഷ്ണതരംഗ സാഹചര്യത്തിന് ഇന്നു മുതൽ ശമനമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മേഖലയിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹപത്ര ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ജമ്മുകാശ്മീരിൽ ഇന്നലെ ഉയർന്ന താപനില 44.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് ജമ്മുവിലെ റോഡുകളിൽ വാട്ടർ ടാങ്കറുകൾ ഉപയോഗിച്ച് വെള്ളം തളിച്ച് താപനില നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. ഉഷ്ണതരംഗ സാഹചര്യം തുടരുന്ന സംസ്ഥാനങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജലമന്ത്രി അദിഷി വസീറാബാദ് ജലശുദ്ധീകരണ പ്ലാന്റിൽ ഇന്ന് പരിശോധന നടത്തി. ഡൽഹി ജലബോർഡ് രൂപീകരിച്ച 200 സംഘങ്ങൾ ഇന്നുമുതൽ നഗരത്തിലെ വെള്ളം പാഴാകുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നിയമ ലംഘകർക്കെതിരെ 2000 രൂപ പിഴ ചുമത്തുകയും ചെയ്യും. പൈപ്പ് വെള്ളം ഉപയോഗിച്ച് കാറുകൾ കഴുകുക, വാട്ടർ ടാങ്കുകൾ കവിഞ്ഞൊഴുകുക, ഗാർഹിക ജലവിതരണം നിർമ്മാണത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുക എന്നിവയ്ക്കെതിരെ നടപടി സ്വീകരിക്കും. നിർമ്മാണ സ്ഥലങ്ങളിലോ വാണിജ്യ സ്ഥാപനങ്ങളിലോ കാണുന്ന അനധികൃത വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കാനും തീരുമാനിച്ചു. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഗോവയിലെ ജനങ്ങൾ പുരോഗമന മൂല്യങ്ങൾക്കും ആതിഥ്യ മര്യാദയ്ക്കും പേരുകേട്ടവരാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിരവധി മാനവ വികസന സൂചികകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ച ഗോവ തുടർന്നും വികസനത്തിന്റെ പാതയിൽ മുന്നേറട്ടെയെന്നും രാഷ്ട്രപതി ആശംസിച്ചു. റേമൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് മിസോറാമിലെ ഐസ്വാൾ ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 29. ഇന്നലെ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. രക്ഷാപ്രവർത്തനം കാണാതായ എല്ലാവരെയും കണ്ടെത്തുന്നതുവരെ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴയിലും മണ്ണിടിച്ചിലും സംസ്ഥാനത്ത് 150-ലേറെ വീടുകൾ തകർന്നിട്ടുണ്ട്. മരങ്ങൾ വ്യാപകമായി കടപുഴകിയതും വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞതും ജനജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കി. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്നലെ അർദ്ധരാത്രിയോടെ പിരിച്ചുവിട്ടു. ജൂലൈ 4 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾക്ക് ഇതോടെ ഔദ്യോഗിക തുടക്കമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് 5 ആഴ്ച സമയമാണ് ലഭിക്കുക. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആകെ 650 സീറ്റുകളാണ് ഉള്ളത്. 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിനുശേഷം ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ജിദ്ദയിൽ മികച്ച സൌകര്യങ്ങൾ ഉറപ്പുവരുത്തിയതായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടനത്തിന് എത്തുന്നവർക്ക് താമസിക്കാനായി 400 വീടുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തീർത്ഥാടകർക്ക് എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനും പരാതികളും അസൌകര്യങ്ങളും പരിഹരിക്കാനുമായി 24 മണിക്കൂറും പ്രത്യേക സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 395 പോയിന്റ് നഷ്ടത്തിൽ 74,095-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 145 പോയിന്റ് ഇടിഞ്ഞ് 22,559-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 53,360 രൂപയും ഗ്രാമിന് 6,670 രൂപയുമാണ് ഇന്നത്തെ വില. ഏഴാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരി സന്ദർശിക്കും. വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനത്തിൽ ഏർപ്പെടും. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ഡൽഹിയിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ജലം പാഴാക്കുന്നതിനെതിരെ നടപടികൾ ശക്തമാക്കി. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബ്രിട്ടീഷ് പാർലമെന്റ് പിരിച്ചുവിട്ടു. തെരഞ്ഞെടുപ്പ് ജൂലൈ 4. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.